ആളുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വരം കൈപിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന ദുർഘട്ടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് കോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്റെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ കുത്തനിധികളെയും എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വ്രതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമനപ്പോൾ ചെൽ വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തെങ്കിലും അസ്തമനത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, പിന്നെയും സൃഷ്ടിക്കുന്നു. യഹോവയെ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ആകാശമേ മേലിൽ നിന്ന് പുഴയ്ക്കുക, മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ. രക്ഷപ്പെടേണ്ടതിന് കുഞ്ഞി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ. യഹോവയെ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. നിലത്തിലെ തലമുറുക്കുകളുടെ ഇടയിൽ ഒരു തലമുറുക്കായിരിക്കെ ഞാൻ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് അയ്യോ കഷ്ടം. മണയുന്നവനോട് കൈമണ്ണ്, നീ എന്തുകൊണ്ടാകുന്നു എന്നെ എന്ന കൈപ്പണി അവന് കഴിയില്ല എന്ന് പറയുന്നു. അപ്പനോട് നീ ഞെട്ടിച്ചിരിക്കുന്നത് എന്തെന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്തെന്നും പറയുന്നവന് അയ്യോ കഷ്ടം. ഇസ്രായേലിന്റെ ഒരു ശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നു, വരുവാനുള്ളതിനൊക്കെ കുറിച്ച് എന്നോട് ചോദിപ്പീൻ. എന്റെ മക്കളെയും എന്റെ കൈകളുടെ പ്രവൃത്തികളെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ നീതിയിൻ്റെ അവനെ ഉണർത്തിയിരിക്കുന്നു, അവന്റെ വഴികളെയൊക്കെയും ഞാൻ നിരപ്പാക്കും. അവൻ എന്റെ നഗരം പണിയും, വിരയും സമ്മാനവും വാങ്ങാതെ അവൻ എന്റെ പ്രവാസികളെ വിട്ടയക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. യഹോവായ പ്രകാരം അരുളി ചെയ്യുന്നു. മിസ്രയേലിന്റെ ദ്വാരഫലവും കുശലവും ദീർഘകായന്മാരായ സെവയാരും നിന്റെ അടുക്കൽ കടന്നു വന്ന് നിനക്ക് കൈവശമാകും. അവർ നിന്റെ പിന്നാലെ നടക്കും, ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും. അവർ നിന്നെ മണങ്ങി, നിന്റെ മധ്യയെ മാത്രമേ ദൈവമുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവവുമില്ല എന്നിങ്ങനെ പറഞ്ഞു. നിന്നോട് യാചിക്കും, ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവുമായുള്ളവേ, നീ മറിഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. അവരെല്ലാവരും ലേശിത്തമ്പലെന്ന് പോകും. ഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരപ്പിലാകും. ഇസ്രായേലെ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. നിങ്ങൾ ഒരു നാളും ലജിക്കുകയില്ല, അമ്പരന്ന് പോവുകയുമില്ല. ആകാശത്തെ സൃഷ്ടിച്ച യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നു. അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർത്തിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്തെ വെച്ചല്ല സംസാരിച്ചത്. ഞാൻ യാക്കോബിന്റെ സന്തതിയോട് ബദ്ധമായി എന്നെ അന്വേഷിപ്പിനെന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. യഹോവയാ ഞാൻ നീതി സംസാരിക്കുന്നു, നീയുള്ളത് പ്രസ്താവിക്കുന്നു. നിങ്ങൾ കൂടി വരുവീൻ, ജാതികളിൽ വെച്ച് തെറ്റിയൊഴിഞ്ഞാൽ ഒന്നിച്ച് അടുത്തു വരുവീൻ. വിഗ്രഹമായൊരു മരം എടുത്തും കൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല. നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവീൻ. അവർ കൂട്ടം കൂടി ആലോചിക്കട്ടെ. പുരാതനമേര് കേൾപ്പിക്കുകയും കൊണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്യുന്നവർ യഹോവയായ ഞാനല്ലയോ? ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവും ഇല്ല. സകല ഭൂസിവാസികളുമായുള്ളവരെയെങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഖങ്കാലും മടങ്ങും, ഏതാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. യഹോവയിൽ മാത്രം നീതിയും ബലവുമുണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലും. അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. യഹോവയിൽ ഇസ്രായേൽ സ്വന്തം നീതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴും. വേൽ വണങ്ങുന്നു, നേബോ പെയ്യുന്നു, അവരുടെ വിഗ്രഹങ്ങളെയും ദൃഹങ്ങളെയും പുറത്തകന്ന് കാര്യങ്ങളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് നടന്ന ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമായി തീർന്നിരിക്കുന്നു. അവ പുനിയുന്നു, ഒരുപോലെ വണങ്ങുന്നു, ഭാരമഴിപ്പാൻ കഴിയാതെ അത് തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഇന്നു മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്കുകൾ കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്നു വിടുവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ ആരോട് ഭൂമിച്ച് സദൃശമാക്കും? തമ്മിൽ ഒത്തുവരാത്തവക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? അവർ സഞ്ചിയിൽ നിന്ന് പൊന്ന് കുടഞ്ഞിടുന്നു, തുലാസിൽ വെള്ളി തൂക്കുന്നു, തട്ടാനെ കൂലിക്ക് വെക്കുന്നു. അവൻ അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്നു. അവൻ സാഷ്ടാംഗം വീണ നമസ്കരിക്കുന്നു. അവർ അതിനെ തോളിലെടുത്തു കൊണ്ടുപോയി അതിന്റെ സ്ഥലത്ത് നിർത്തുന്നു. അത് തന്റെ സ്ഥലത്ത് നിന്ന് മാറാതെ നിൽക്കുന്നു. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുകയില്ല. കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല. ഇത് ഓർത്ത് സ്ഥിരത കാണിപ്പീൻ. രോഗികളെങ്കിലും മനസ്സിലാക്കുവീൻ. പണ്ടുള്ള പൂർവകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. ഞാൻ തന്നെ ദൈവം. എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഞാൻ കിഴക്ക് നിന്ന് ഒരു ആഞ്ചൽ പക്ഷിയെ ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും. ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. നീതിയോടെ അകന്നിരിക്കുന്ന കഠിന ഹൃദയന്മാരെ എന്റെ വാക്ക് കേൾപ്പീൻ. ഞാൻ എന്റെ നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു. അത് ദൂരവായിരിക്കുന്നില്ല. എന്റെ രക്ഷ താമസിക്കുകയുമില്ല. ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിൽ എന്റെ മഹത്വവും നൽകും. ബാബേൽ പുത്രിയായ കന്യകയെ, ഇറങ്ങി പൊടിയിലിരിക്കുക. തലയപുത്രി, സിംഹാസനം കൂടാതെ നിലത്തിരിക്കുക. നിന്നെ ഇനി ഉണങ്ങി എന്ന സുഖഭോഗിനി എന്നും വിളിക്കുകയില്ല. മാവ് പൊടിക്ക, നിന്റെ മൂടുപടം നീക്കുക. അതികളെ നിന്റെ അവൃതമാകും. നിന്റെ നാനിടം കാണും. ഞാനൊരു മനുഷ്യനെയും ആദരിക്കാതെ പ്രതികാരം നടത്തും. ഞങ്ങളുടെ സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നാകുന്നു. അവന്റെ നാമം കൽദയപുത്രി മിണ്ടാതെ ഇരിക്കുക. ഇരുട്ടത്ത് പോക. നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കുകയില്ല. ഞാൻ എന്റെ ജനത്തോട് ശ്രദ്ധിച്ചു. എന്റെ അവകാശത്തെ അശുദ്ധമാക്കി. അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതും നീ അവരോട് കനവ് കാണിച്ച വൃദ്ധന്മാരുടെ പോലും നിന്റെ ഭാരമുള്ളതും വെച്ചിരിക്കുന്നു. ഞാൻ എന്നേക്കും തമ്പുരാട്ടിയായിരിക്കും എന്ന് നീ പറഞ്ഞു. അത് കൂട്ടാക്കാതെയും അതിന്റെ അവസാനം ഓർക്കാതെയും ഇരുന്നു. ആകയാൽ ഞാൻ മാത്രം എനിക്ക് തുല്യനായി. മറ്റാരുമില്ല. ഞാൻ വിധവയായിരിക്കില്ല. പുത്രനഷ്ടം അറിയുകയുമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയുമായുള്ളവളെ കേൾക്ക. പുത്രനഷ്ടം, വൈധവ്യം ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവ നിനക്ക് നറുപടിയായി ഭവിക്കാതിരിക്കില്ല. നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ച് ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. നിന്റെ ജ്ഞാനവും മറ്റാരുമില്ല എന്ന് നീ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത മേൽ വരും. പരിഹസിപ്പാൻ കഴിയാത്ത ആപ്തനക്ഷഭവിക്കും. നീ അറിയാത്ത നാശം പെട്ടെന്ന് നിന്റെ മേൽ വരും. നീ ബാല്യം മുതൽ അധ്വാനിച്ച് ചെയ്യുന്ന നിന്റെ മന്ത്രവാദികൾ കൊണ്ടും ശുദ്രപ്രയോഗങ്ങൾ തിരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്നുകൊള്ളുക. പക്ഷേ ഫലിക്കും. പക്ഷേ നീ പേടിക്കും. നിന്റെ ആലോചന ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുവാൻ ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ. ഇതാ അവർ കാളടി പോലെയായി തീരെയാകും. അവർ അർപ്പിക്കുവാനയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കയില്ല. അത് കുളിർമാക്കുവാൻ തക്ക അതിലുണ്ടാകുവാൻ തക്ക തീയുമല്ല. ഇങ്ങനെയാകും നീ രക്ഷിച്ചിരിക്കുന്നത്. നിന്റെ ബാല്യം മുതൽ നിന്നോടുകൂടെ വ്യാപാരം ചെയ്തവർ ഓരോരുത്തൻ താത്താന്റെ ദിക്കിലേക്ക് അലഞ്ഞു. ആരും നിന്നെ രക്ഷിക്കുകയില്ല. ഇസ്രായേൽ എന്ന് വേർവിളിക്കപ്പെട്ടവരും യഹൂദയുടെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവരും സത്യത്തോടും കൂടെയല്ല എങ്കിലും ഇസ്രായേൽ ദൈവത്തെ കീർത്തിക്കുന്നവരുമായ യാക്കോബ് ഗൃഹമേ ഇത് കേട്ടുകൊള്ളുക. അവർ തങ്ങളെ തന്നെ വിശുദ്ധ നഗരം എന്ന് വിളിച്ച് ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവല്ലോ. അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു. പൂർവകാലങ്ങളെ ഞാൻ കൊണ്ട് തന്നെ പ്രസ്താവിച്ചു, അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ടു, ഞാൻ അവയെ കേൾപ്പിച്ചു, പെട്ടെന്ന് ഞാൻ പ്രവർത്തിച്ചുവോ? സംഭവിച്ചിരിക്കുന്നു. നീ കഠിനൻ എന്നും നിന്റെ കഴുത്ത് ഇരുമ്പിനരമുള്ളതെന്നും നിന്റെ നെറ്റി താമ്രമെന്നും ഞാൻ അറിയുകൊണ്ട് ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു. എന്റെ വിഗ്രഹം അവയെ ചെയ്തുവെന്നും എന്റെ വിഗ്രഹവും ബിംബവും അവയെ കൽപ്പിച്ചുവെന്നും നീ പറയാതിരിക്കേണ്ടതിന് അവ സംഭവിക്കും മുമ്പേ ഞാൻ നിന്നെ കൽപ്പിച്ചിരിക്കുന്നു. നീ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക. നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കുന്നില്ലയോ? ഇന്ന് മുതൽ ഞാൻ പുതിയത് നീ അറിയാത്ത മറിഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കൽപ്പിക്കുന്നു. ഞാനത് അറിഞ്ഞുവല്ലോ നീ എന്ന് നീ പറയാതെ ഇരിക്കേണ്ടതിന് അത് പണ്ടല്ലേ? ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസത്തിന് മുമ്പ് നീ അതിനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. നീ കേൾക്കുകയോ അറിയുകയോ നിന്റെ ചെവി അന്തപ്പെടുകയോ ചെയ്തിട്ടില്ല. നീ വളരെ ദ്രോഹം ചെയ്തു. ഗർഭം മുതൽ വിശ്വാസ വഞ്ചനൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്റെ നാമം നിമിത്തം ഞാൻ എന്റെ കോപത്തെ താമസിപ്പിക്കുന്നു. നിന്നെ സംഹരിക്കേണ്ടതിന് എന്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നുവില്ല. ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു. വെള്ളിയെ പോലെ അല്ലാതാനും ഞാൻ നിന്നെ കഷ്ടതയോടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. എന്റെ നിമിത്തം എന്റെ നിമിത്തം തന്നെ ഞാൻ ചെയ്യും. എന്റെ നാമം അശുദ്ധമായി തീരുന്നതെങ്ങനെ? ഞാൻ എന്റെ മാസം മറ്റൊരുത്തനും കൊടുക്കുകയില്ല. യാക്കോബെ ഞാൻ വിളിക്കുന്നു. ആയതേ എന്റെ വാക്കുകൾക്ക ഞാൻ അനന്യൻ. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്കടിസ്ഥാനമിട്ടു, എന്റെ വല കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവരൊക്കെ ഉളവായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുകയും ആരും പ്രസ്താവിച്ചു. യഹോവ സ്നേഹിക്കുന്നവനോട് അവന്റെ ഹിതവും കൽദയരോട് അവന്റെ ബുദ്ധിപലിക്കും. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവന്റെ വഴി കരച്ചമാക്കും. നിങ്ങൾ അടുത്തു വന്നത് കേൾക്കീൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചുള്ളത്. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവിനെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അവിശ്വസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴി ഇങ്ങനെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നൽകുകയും നിന്റെ നീതി സമുദ്രത്തിലേക്ക് ഇടപെടുകയുമായി പോലെയും നിന്റെ ചക്രഫലം പോലെയും ആകുമായിരുന്നു. നിന്റെ പേർ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ മരിച്ചു പോവുകയോ ചെയ്യില്ലായിരുന്നു. ബാബേലിൽ നിന്ന് പുറപ്പെടുകയും ഉല്ലാസഘോഷത്തോടെ കല്ലേറെ വിട്ടുകൂടി പോവുകയും ഇത് പ്രസ്താവിച്ച് കേൾപ്പിക്കുകയും ഭൂമിയുടെ അറ്റത്തോളം ഇത് പ്രസിദ്ധമാക്കുകയും യഹോവ തന്റെ ദാസനായ യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുകയും അവനവരെ ശൂന്യ പ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കുമാറാക്കി. അവൻ പാള വിളന്നപ്പോൾ വെള്ളം സമാധാനമില്ല എന്നോ എന്നു ദൈവമേ സൂര്യനക്ഷോഗ്യമാകുന്നു.
നടന്നിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ചാല ശ്രീയക ദൈവത്തിന്റെ വിലയിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ധന്യവാദ ശുശ്രൂഷയെ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നയിക്കുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും നമ്മുടെ കൃപയുടെ ചേർത്തിശ്രയങ്ങളിൽ അഭയം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് സംബന്ധിക്കുകയും ചെയ്യുന്നു. ഒരു ബുധനാഴ്ച കൂടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അല്പസമയം ശാന്തമായി ദൈവചിത്രം കേൾപ്പാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നൽകുന്ന ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തെ വളരെ സ്നേഹാദരി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഏറ്റവും വളരെ പരിചിതനായ ആയിരിക്കുന്ന അഭിയോഗിയ ഗീവർഗീസ് മാർ കൂർലോസ് കൊണ്ടാണ് തിരുവേണ്ട സാന്നിധ്യം. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വലിയ ഒരു ശക്തിയും തേജസ്സും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അഭീത തിരുവനസേനെ വളരെ വിനയപൂർവ്വം ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനോട് പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കുകയും വളരെ സ്നേഹത്തോടുകൂടി ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അരമനയിലെ കൂടി ഇരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ 213 ഗീതം നമുക്ക് ചേർന്ന് പാടാം. സ്തുതിസ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. ദൈവമാണ് സ്തുതിക്ക് യോഗ്യൻ. നമ്മുടെ ജീവിതത്തിൽ ഓരോ നാളും ദൈവം നൽകുന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരമ്മ തന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ച് താലോലിക്കുന്നതുപോലെ നമ്മെ സമാധാനമായിട്ട് വഴി നടത്തുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുള്ളതിനാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രതികൂലതകളും പ്രയാസങ്ങളും ഏറി വരുമ്പോൾ കഷ്ടനഷ്ടങ്ങളുടെ ഇടയിൽ നമ്മെ സമാധാനത്തിന്റെ പാതയിൽ നയിക്കുന്ന ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ.
സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ. നാഥനാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ ദാദൻ ചിടുന്നു അമ്മയെ പോലെ ദാദൻ താലോലിച്ചാണ് ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറി ദിനം ദിനമാ തന്റെ മാറി ദിനം ദിനമാ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ. നാഥനാൾ തോറും ചെയ്യും നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടുമ്പോ എനിക്കേറ്റ മടുത്ത തുണയായി, കഷ്ടങ്ങൾ ഏറിടുമ്പോ എനിക്കേറ്റ മടുത്ത തുണയാ. ഘോര വൈരി എന്നടുവിലവൻ മേശനം ചൊരുക്കുമല്ലോ, മേശയെനിക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ. നാഥനാൾ തോറും ചെയ്യും നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ വലഞ്ഞിടിലോ തീരരോഗത്താലഞ്ഞിടിലോ പിളർന്നീടും നോരാടി പിണരാൽ തന്റെ രോഗസൗഖ്യം പങ്ങിടുന്നു രോഗസൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ. നാഥനാൾ തോറും ചെയ്യും നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സഹായ ശൈലമവേ സങ്കേതോട്ടയം താൻ, സഹായ ശൈലമവേ സങ്കേതവും കോട്ടയം താൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ചും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു, 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 ഞങ്ങൾക്ക് വേണ്ടി
അനുഗ്രഹം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ഉണ്ടാവണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങൾ ശുശ്രൂഷകളായിക്കൊണ്ട് ഞങ്ങളോട് കരുണ ഉണ്ടാവണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
കാണവേ നിനക്ക് സ്തുതി, രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ആവശ്യതാപ്പെടണമേ,
നിന്റെ രാജ്യം വരണമേ, നിന്റെ
പോലെ
വേണമേ, ഞങ്ങൾക്ക്
ആവശ്യമുള്ളപ്പോൾ
ഞങ്ങൾക്ക് അറിയണമേ.
ഞങ്ങളുടെ
ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത്
പോലെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദോഷങ്ങളുടെ രാജ്യശക്തിയും
ഭവത്തു നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
പ്രകൃത നിന്നോട്
സ്ത്രീകളിൽ
പാറക്കുന്നോർ ദൈവമേ, നീ എന്നോട് ചെയ്തിട്ടുള്ള പല കൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമെന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവന ഗുണവും നിന്റെ കർത്തപ്പുരുഷവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിശ പ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിശ്വം നിന്ന് വർദ്ധിക്കപ്പെടുമാറാകണമേ. കർത്താവായ ശ്രമിക്കുക, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപിയാവുന്നെന്ന് എനിക്ക് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനത്തിനോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇത് വരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല കൃത്യങ്ങളെയും എന്നോട് മോചിക്കണമേ. നീ കാരുണ്യവനാകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ബോധത്തും പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്നാകേണ്ട അതിക്രമണം ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ പൊഴിക്ക് നേരെ ഇരിക്കുന്നു. ദുഃഖമായി ശ്രമിക്കുക, എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും പൊരുത്തപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ അഗ്നി കെടാതെയും പുഴുചാകാതെയും ഇരിക്കുന്നവല്ലോ. പരലോകത്തിൽ നിന്ന് ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയങ്ങൾ കയറിയിട്ടുമില്ല. ശുദ്ധക്കാരെയും ദേശീയ സ്ത്രീകളെയും നീതി നിഷ്ഠമാക്കി തീർന്ന നിനക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പിക്കുവാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും പരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളൂ, ഞങ്ങളുടെ ജീവനോട് ഉത്സാഹിക്കുന്നവരുമാകുന്നുവല്ലോ. കർത്താവായ യേശുമസീഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സ്ഥാനത്തിൽ നിന്നും വേണ്ടി നിന്റെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധിക്കും ഇപ്പോഴല്ല എപ്പോഴും നീക്ക സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ
പ്രിയ ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദനായ ഗീവർഗീസ് മാർക്കൂർലസ് ദിമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവ് വിശ്വാസികളെ, ഈ ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ആറാമത് 6 വർഷം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുക. 2010 ഒക്ടോബറിലാണ് തുടങ്ങിയത്. 2010 ഒക്ടോബറിൽ തുടങ്ങി ഇന്നിപ്പോ 2016 ഒക്ടോബർ ആയപ്പോ 6 വർഷം കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ബുധനാഴ്ചയും ഒരു ബുധനാഴ്ച പോലും മുടങ്ങാതെ എല്ലാ ബുധനാഴ്ചയും നമുക്കിങ്ങനെ ഒന്നിച്ചു കൂടുവാൻ തക്കവണ്ണം, വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ദൈവാത്മാവിൽ ഒന്നിച്ചു കൂടുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം കൃപ നൽകി. എനിക്ക് തോന്നുന്നില്ല മലങ്കര സഭയിൽ മറ്റെവിടെങ്കിലും ഇത്രയും ദീർഘനാൾ വലിയ ഈ ഒരു ശുശ്രൂഷ, ഇതേപോലെ ഒരു ശുശ്രൂഷ മറ്റെവിടെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മളുടെ ഈ പ്രാർത്ഥന ഫെലോഷിപ്പ് നമ്മൾ തുടങ്ങിയതിന് ശേഷം മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ തുടങ്ങുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അതുതന്നെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ലഭിക്കുന്ന അവസരങ്ങളായിട്ട് കാണാം. അപ്പൊ ഈ 6 വർഷം നമ്മെ നടത്തിയ ദൈവ നടത്തിപ്പിനായിട്ട് പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച 15-ാം തീയതി ശനിയാഴ്ച നമ്മുടെ അരമന ചാപ്പലിനോട് അരമനയോട് ചേർന്ന് പണിയുവാനിരിക്കുന്ന ചാപ്പലിന്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറമണി നടത്തി. വളരെ അനുഗ്രഹകരമായിട്ട് നടക്കുവാൻ തക്കവണ്ണം ഹ്യൂസ്റ്റൺ, ഡാളസ്, ലഫ്കിൻ, ഓസ്റ്റിൻ, സാൻ അന്റോണിയോ ഇവിടെയൊക്കെ നിന്നും വൈദികരും ജനങ്ങളും വന്ന് സംബന്ധിച്ചു. പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ വിപുലമായിട്ട് ഉള്ള ഒരു ചടങ്ങായിട്ട് അതങ്ങ് മാറി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചടങ്ങായിട്ട് നമ്മൾ ക്രമീകരിച്ചെങ്കിലും ഇത്രയും ജനങ്ങളും അച്ഛന്മാരും എല്ലാം കൂടെ വന്നപ്പോൾ വളരെ വിപുലമായ വലിയൊരു ചടങ്ങായിട്ടത് നമുക്ക് നടത്തുവാനും സാധിച്ചു. അങ്ങനെ ഒരു നല്ല തുടക്കം ചാപ്പൽ പണിയുമായി ബന്ധപ്പെട്ട് നടക്കുവാൻ തക്കവണ്ണമുടിയായി. അത് എൻ്റെ പണി യഥാസമയം പൂർത്തീകരിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഒന്നാമത്തെ സ്നേഹം ഉറപ്പിക്കുകയാണ്. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് അച്ഛൻ രാജേഷ് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിയന്തനായ ഗീവർഗീസ് മാർക്കൂർലസ് തിരുമേനിയാണ്. സഭയിലെ സീനിയർ തിരുമേനിമാരിൽ ഒരാളാണ്. ബോംബെ ഭദ്രാസനത്തിന്റെ ചുമതല വഹിക്കുന്നു. MGCSM നമ്മുടെ സഭയുടെ നാഷണൽ MGCSM പ്രസിഡന്റാണ് അദ്ദേഹം. വല്ലപ്പോഴുമൊക്കെ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ വരാറുണ്ട്. ഇപ്പോൾ കാനഡയിൽ വിസിറ്റ് ചെയ്യുന്നു. ടൊറന്റോയും കാൽഗറിയും എഡ്മണ്ടനും ഈ 3 സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ തക്കവണ്ണമാണ് തിരുമേനി ഇപ്പോൾ വന്നത്. അതിൽ ഇപ്പോൾ തിരുമേനി കാൽഗറിയിലുണ്ട്. കാൽഗറിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. തിരുമേനിന്ന് മറ്റു സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളപ്പോഴൊക്കെ നമ്മളോടുകൂടെ ഈ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. തിരുമേനിയെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. 2012 ഫ്ലോറിഡയിൽ വെച്ച് നടന്ന ഫാമിലി കോൺഫറൻസിൽ അഭിയന്ന തിരുമേനി അതിന് മെയിൻ സ്പീക്കറായിട്ട് വന്ന് സംബന്ധിച്ച് കെ എം ജോർജിനോടൊപ്പം വന്ന് സംബന്ധിച്ചതും നിങ്ങൾക്കറിയാം. തിരുമേനിയെ വളരെ ബഹുമാന പുരസ്സരം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളോട് ദൈവവചനം സംസാരിക്കുവാൻ തക്കവണ്ണം സന്മനസ് കാട്ടിയതിനുള്ള പ്രത്യേകമായ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അഭിയന്ന തിരുമേനിത്തുകൊണ്ട് ധ്യാനം നയിക്കുന്നതിന് മുമ്പായി ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് അഭിനയ ഗീവർഗീസ് മാർക്കൂർലസ് തിരുമനസുകൊണ്ട് ധ്യാനം നയിക്കുന്നത്.
സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗീതം, നന്ദിയാൽ എന്നുള്ള തിന്നുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിട്ട് ഞാൻ ഇന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ചേർത്ത് പാടാം. ഒന്നുമില്ലായ്മയിൽ നിന്നും ദീൻതുമ്പുരാൻ നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയതിന് നമുക്കെപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ നമുക്കിടയായിട്ടാണ്. ഭാരങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഏറി വരുമ്പോഴും നമ്മെ സമാധാനത്തിന്റെ പാതയിൽ നടത്തുന്ന ദൈവത്തെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവമില്ല എങ്കിൽ നമ്മൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറിയിടുമ്പോഴും മരണത്തിന്റെ അനുഭവത്തിലൂടെ കടക്കേണ്ടി വരുമ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. നന്ദിയാൽ എന്നുള്ള തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിട്ട് ഞാൻ എന്ന് നമുക്ക് പാടാം.
നന്ദിയാലിനുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ
ദൈവം ദാനം ചെയ്ത കൃപകൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിൽ അണയുവാൻ പുതിയ മാധ്യമങ്ങളും ലോകത്തിന്റെ വളർച്ചയും ഒക്കെ അത്ഭുതകരമായിട്ട് നമുക്ക് വഴികാട്ടുന്നു, അവസരങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതിൽ ആനന്ദിക്കുകയും കഴിഞ്ഞ 6 വർഷമായി വളരെ അനുഗ്രഹകരമായി ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന അച്ഛന്റെ തിരുമേനിയും മടവിടെ വൈദ്യശ്രേഷ്ഠയും വളരെ സജീവമായി പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുകയും ദൈവകൃപ ധാരാളമായി അനുഭവിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെയും ഹൃദയ നിറവോടുകൂടി അനുമോദിക്കുകയും നിങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കേരുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യും. കാൽക്കരിയിലെ പ്രത്യേക സാഹചര്യം അനേകം പേർക്ക് ജോലി നഷ്ടപ്പെടുന്നു. ഈ അടുത്ത നാളിൽ ഫ്ലോറിഡ ഭാഗത്ത് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് എത്രമാത്രം ആഘാതം സൃഷ്ടിക്കും എന്നുള്ള ഭയം അവിടെയുള്ളവരെ മാത്രമല്ല അവിടെയുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അനേകായിരങ്ങൾക്ക് നൊമ്പരം സൃഷ്ടിച്ച ഒരു സംഗതിയാണ്. ഓരോ നിമിഷവും വേദനകളും ദുഃഖങ്ങളും നെറുകീർപ്പുകളും വെല്ലുവിളികളും നിങ്ങളെ മനോഹരമായിട്ട് പാടിയതുപോലെ സിംഹത്തിന്റെ ഗർജനവും പെരുമ്പാമ്പിന്റെ ഭീകരതയും ഒക്കെ ആ രൂപങ്ങളിൽ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മളെ ഭയപ്പെടുത്തുകയും തളർത്തുകയും അടിമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ മധ്യത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനും ദൈവസനത്തിൽ അണയുവാനും കൃപയുടെ നിറവ് എന്തെന്ന് രുചിച്ചറിയുവാനും അതിനെ ആവേശത്തോടെ പ്രഘോഷിക്കുവാനും ദൈവം അവസരം തരുന്നത് എത്ര ആനന്ദകരമാണ്, അനുഭവ സമ്പന്നമാണ്, സാക്ഷ്യമുള്ളതാണ്, നിറവേറിയ കൃപയുടെ സമൃദ്ധിയാണ്. ഈ ദുഃഖങ്ങളുടെയും നെടുവീർപ്പുകളുടെയും വേദനകളുടെയും മധ്യത്തിലാണ് പരിശുദ്ധ സഭ ശ്രീബാ പെരുന്നാളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. September 14 മുതൽ ശ്രീബാ പെരുന്നാൾ ആചരിക്കുന്നതോടുകൂടി ശ്രീബാടെ നാളുകൾ നമ്മൾ വളരെ സജീവമായിട്ട് ആഘോഷിക്കുകയും വളരെ അനുഭവത്തിലേക്ക് താല്പര്യപൂർവ്വം ഊളിയിട്ട് പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. ഇതിന്റെ പ്രസക്തി എന്തെന്ന് നമുക്ക് താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ വലിയ അനുഭവങ്ങളുടെ വേലിയേറ്റമായിരിക്കും അതിലുണ്ടാവുന്നു. തന്റെ രാജവാഴ്ചയിൽ അതി ദുഃഖകരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള വെല്ലുവിളികൾ വീരുമ്പോൾ പരാജയം മണത്തറിയുന്ന ഒരു സാഹചര്യത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്തുദിനോസ് രാജാവിന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദർശനം കിട്ടുന്നു. ഈ അടയാളത്താൽ നീ ജയിക്കും. അടയാളം സൈന്യത്തിന്റെ വേഷത്തിൽ പ്രതിയുമായിട്ട് പതിപ്പിച്ച് ആ യുദ്ധത്തിന് പോയപ്പോ പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായിട്ടുള്ള വിജയം സമ്പാദിക്കുവാനായിട്ട് ഭാഗ്യം കിട്ടി. അതെന്തെന്ന് അന്വേഷിക്കുവാൻ ആ മനസ്സ് പടഞ്ഞു. ആവേശകരമായിട്ട് ഈ അന്വേഷണത്തിന്റെ മധ്യത്തിൽ കാൽവരിയിൽ പരമയാഗമായി തീർന്ന രക്ഷകനായ യേശുവിനെ കുറിച്ചും അവന്റെ കുരിശിനെ കുറിച്ചും അവനിൽ കൂടിയുള്ള ജീവന്റെ നിറവിനെ കുറിച്ചും രക്ഷയുടെ വരിയ മനസ്സിലാക്കിയ ആ ചക്രവർത്തി ആ രക്ഷകനെ സ്വന്തം രക്ഷകമായിട്ട് സ്വീകരിക്കുകയും രാജകുടുംബം മുഴുവനായിട്ട് മാമോദീസ സ്വീകരിക്കുകയും തന്റെ കൽപ്പനയിൽ കൂടി ആയിരക്കണക്കിന് ആളുകൾക്ക് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കോണം ഭാഗ്യമറുക്കുകയും വലിയ രൂപാന്തരത്തിന്റെ ഒരു കഥ ക്രൈസ്തവ ചരിത്രത്തിൽ നിർണായകമായിട്ട് രൂപപ്പെടുകയും ചെയ്യും. ഒരു വ്യക്തിപരമായിട്ടുള്ള ദർശനം അത് പ്രപഞ്ചത്തിന് വലിയ അനുഭവമായി വാടാത്ത സന്ദേശമായി പ്രത്യാശയുടെ നിറവായി രക്ഷയുടെ വലിയ അനുഭവമായിട്ട് രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിച്ചു. രാജകുടുംബം ഇതുപോലുള്ള ഒരു അനുഭവത്തിന്റെ ആരംഭത്തിൽ മുഴുവനായിട്ട് ശ്രദ്ധ വെച്ച് 3 നൂറ്റാണ്ടുകൾ ശ്രദ്ധിക്കാതിരുന്ന കാൽവറിയിലെ ആ കുരിശ് അന്വേഷിച്ച് ഈ ചക്രവർത്തിയുടെ വൃദ്ധയായ മാതാവ് ഹെലനി രാജ്ഞി അന്വേഷിച്ച് കണ്ടെത്തി. ആ കണ്ടെത്തിയതിന്റെ ചരിത്രമൊക്കെ നമ്മുടെ ആരാധനാഗീതങ്ങളിലൊക്കെ സമൃദ്ധമായിട്ട് വർദ്ധിക്കുകയാണ്. സ്വീകരിച്ചു കഴിഞ്ഞ് കണ്ടെത്തി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ വളരെ ദൂരെ വെച്ച് തന്നെ കണ്ട അവസരത്തിൽ ചക്രവർത്തിയെ ആരാധിക്കണമെന്ന് ഒരു നിലപാടെടുത്തിരുന്ന ക്രിസ്തുദിനോസ് പരിപൂർണമായിട്ട് ആ കുരിശിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് രക്ഷകനായി യേശുവിനെ വന്നിച്ച് ആ സാമ്രാജ്യം മുഴുവനും ആവേശം നിറവായി ഉൾക്കൊണ്ട ചരിത്രമാണ് നാം കാണുന്നത്. അതുകൂടാതെ മഹാറാണി പല പ്രാവശ്യം പലസ്തീനിലും തന്റെ സാമ്രാജ്യത്തിലും മറ്റ് മേഖലകളിലുമൊക്കെ ചെന്ന ക്രിസ്തീയ ദേവാലയങ്ങളെ സ്ഥാപിക്കുവാനും പരിശുദ്ധന്മാരുടെ കൂട്ടായ്മ ആചരിക്കുവാനും ദൈവസംസർഗത്തിൽ ആനന്ദിക്കുവാനും യേശു ക്രിസ്തുവാണ് ലഹുരക്ഷിതാവെന്ന് ഉറക്കെ ജീവിതത്തിൽ കൂടെ പ്രഖ്യാപിക്കുവാനും ഭാഗ്യം ഒരു വേർതിരിച്ച ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. വളരെ ഒതുങ്ങിയ ഒരു അനുഭവം. പ്രപഞ്ചം മുഴുവനും സത്യയോടെ അന്വേഷിക്കുവാനും അനുഭവിക്കുവാനും സാക്ഷിക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വേർതിരിച്ചതാണ് ജീവിത മൂല്യത്തിന്റെ പ്രസക്തി. സഭ ഈ പെരുന്നാൾ ആചരിക്കുകയും ഈ കാലഘട്ടം മുഴുവനും അതിന്റെ നാളുകളായിട്ട് വേർതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പാടിയ അതിമനോഹരമായിട്ടുള്ള ഗാനത്തിൽ അർത്ഥപൂർണമായിട്ട് വേർതിരിക്കുന്ന പോലെ സിംഹവും പെരുമ്പാമ്പും ഒക്കെ നമ്മെ സമീപിക്കുമ്പോൾ ജീവനുള്ള ദൈവം ആ അന്തരീക്ഷത്തെ എത്ര മാറ്റിയെടുക്കുന്നു എന്നുള്ളത് കുരിശ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നതും കുരിശിന്റെ ഉടയവനായ ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള സ്ഥലമാണ്. ഈ ഭാഗ്യത്തിൽ ആനന്ദത്തോടെ നമുക്കെങ്ങനെ പ്രവേശിക്കാൻ സാധിക്കും, ആഘോഷത്തോടെ അതെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും, അനുഭവ നിറവിൽ ഇത് ഈ സന്ദേശം ലോകത്തിനെങ്ങനെ കൈമാറാൻ സാധിക്കും, ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള താല്പര്യം. ആ രീതിയിൽ നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കുന്ന ദൈവകൃപയാണ്. മാധ്യമങ്ങളുടെ വളർച്ചയിൽ നമുക്ക് കിട്ടുന്ന ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് സമൃദ്ധമായിട്ട് ലഭിക്കും. സ്തുതി എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ദൈവത്തിന് സ്തോത്രം പാടുവാൻ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് നാവുകൾ ചലിപ്പിച്ചപ്പോൾ ആ സ്തുതി എവിടെ എത്തുന്നുവോ അവരിലുള്ള കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ച് പ്രപഞ്ചത്തിലെ വെല്ലുവിളികൾക്കപ്പുറമായി ജീവനുള്ള ദൈവവുമായിട്ട് സംസർഗം ചെയ്യുവാൻ ഭാഗ്യം പകരുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. കുരിശിന്റെ പ്രസക്തി എന്തെന്ന് ജീവിതത്തിൽ അനുഭവിക്കുകയും അത് പ്രപഞ്ചത്തിന് കൈമാറുകയും ചെയ്ത ഒരു വിശുദ്ധന്റെ പെരുന്നാൾ ആചരിക്കുവാനാണ് മലങ്കരസഭ വിരിയപൂർവ്വം നോമ്പും അനുഷ്ഠാനവും ആചരിച്ച് ആ മാർഗത്തിൽ ചരിക്കുവാൻ ഉത്സാഹിക്കുന്നത്. പരിശുദ്ധനായ പരുമല തിരുമേനി തനിക്ക് കിട്ടിയ ശ്രീപാം ഇതുപോലുള്ള വെല്ലുവിളികളുടെ മധ്യത്തിൽ എങ്ങനെ ഉപയോഗിച്ചു എന്ന് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ അതിന്റെ അനുഭവത്തിൽ ആ കബറിങ്കിലും ആ പെരുന്നാളിലുമൊക്കെ സജീവമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് വരുന്ന ചില വൃത്തിയുമായിട്ട് അനുഭവങ്ങളിൽ മാത്രം ഒതുക്കി തളച്ച് നിർത്താതെ അവിടെ നിന്നുള്ള അനുഭവങ്ങൾ പരുമല തിരുമേനിയെ പോലെ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുവാനും ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാനും ദൈവകൃപയിൽ ആനന്ദിക്കുവാനും കുരിശന്റെ ഉടയവനായ ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയുടെ വലിയ അനുഭവം സ്വന്ത ജീവിതത്തിൽ അനുഭവതീയമായി നിലനിർത്തുവാനും അത് പ്രപഞ്ചത്തിൽ അടിസ്ഥാനപരമായ ഒരു സന്ദേശമായി വളർത്തിയെടുക്കുവാനും നമ്മുടെ കുടുംബത്തിലുള്ള ഇരുട്ടും അന്ധകാരവും പൈശാചികതയും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും മരണത്തിന്റെ ദുർഗന്ധവും ഒക്കെ മാറ്റി ജീവനുള്ള ദൈവത്തിന്റെ സമൃദ്ധി അനുഭവിച്ച് പ്രത്യാശയുടെ പര്യായങ്ങളായി ആത്മാവിന്റെ ഫലം അനുഭവിക്കുന്നവരായി ഈ ലോകത്തിൽ വർദ്ധിക്കുവാൻ ദൈവം അവസരമൊരുക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ ആനന്ദിക്കുവാനാണ് നാം നമ്മെ തന്നെ വേർതിരിക്കേണ്ടത്. പരിശുദ്ധനായ പെരുമല തിരുമേനി പ്രകൃതിക്ക് ഭീകരത കാണുമ്പോൾ അന്ധകാരം നീളിക്കുന്ന അവസരങ്ങളിൽ തന്നെ സമീപിക്കുന്നവരിൽ ഭ്രാന്തം ഭീകരതയും കാണുന്ന അവസരത്തിൽ രോഗവും ഭീഷണിയും മരണവും പുൽകുന്ന ചുറ്റുപാടുകളിൽ ആ ശ്രീബായുടെ പ്രസക്തി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ നിമിഷങ്ങളെ വേർതിരിക്കുകയും പ്രാർത്ഥനാപൂർവ്വം അതിൽ പ്രവേശിക്കുകയും അനേകർക്ക് അനുഭവങ്ങൾ വേർതിരിക്കുകയും ചെയ്തുവെങ്കിൽ തുടരുവാനുള്ള ഭാഗ്യമാണ് സഭയുടെ ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് നമ്മളെ ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത്. ആ പ്രസക്തി അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അഭിയുന്നി ആ തിരുമേനി സൂചിപ്പിച്ചതുപോലെ മദ്രാസന കേന്ദ്രത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കുവാനായിട്ട് നടന്ന ആ ശുശ്രൂഷയിലും ഈ ശ്രീബ ഉയർത്തുകയും ശ്രീബ വരയ്ക്കുകയും ശ്രീബയുടെ അടയാളം നമ്മൾ വരയ്ക്കുകയും ആ ഫലകത്തിൽ വരയ്ക്കുകയും ചെയ്താണ് ആ ശുശ്രൂഷ ആരംഭിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സഭയിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ വ്യക്തിപരമായിട്ട് ജീവിതത്തെ കുടുംബ ജീവിതത്തെ സമൂഹത്തിന്റെ നീക്കങ്ങളെ സഭയുടെ ദർശനത്തെ എത്രമാത്രം രൂപാന്തപ്പെടുത്തുന്നു എന്ന് അറിഞ്ഞും അനുഭവിച്ചും നീങ്ങാനുള്ള മഹാഭാഗ്യത്തിലേക്ക് ഈ പ്രാർത്ഥനയും ഈ കൂട്ടായ്മയും അനുഗ്രഹകരമായിട്ട് നമ്മളെ വഴി നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്ര അനുഗ്രഹകരമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ വേർതിരിക്കുന്ന പ്രത്യേകമായിട്ട് സന്തോഷിക്കുകയാണ്. പരിശുദ്ധനായ പെരുമല തിരുമേണ്ട പെരുന്നാൾ പെരുമലയിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗത്തും ആവേശത്തോടെ ആഘോഷിക്കുമ്പോൾ അതുപോലുള്ള വിശുദ്ധന്മാര് സഭയിലെ ആരാധനയും കൂതാശകളും അനുഷ്ഠാനങ്ങളും ഇതുപോലുള്ള മൂല്യങ്ങളും എങ്ങനെ ആസ്വദിച്ചു അനുഭവിച്ചു മറ്റുള്ളവർക്ക് കൈമാറി എന്ന് അറിഞ്ഞ് ആ മാർഗത്തിൽ ചരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കൂടിയും സുവിശേഷത്തിന്റെ മാധുര്യവും ദൈവകൃപയുടെ സമൃദ്ധിയും കാൽവരിയിൽ പരമയാക്കമായി തരുന്ന രക്ഷകന്റെ കൃപയുടെ സമൃദ്ധിയുമൊക്കെ അനുഭവിച്ചും കൈമാറിയും ഒരുമിച്ച് ആഘോഷിച്ചും ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. കാൽവരിയിലിരുന്ന് കാൽവരിയിലെ കുരിശിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമായി തീരട്ടെ. ദൈവകൃപയിൽ ആനന്ദിക്കുവാൻ ദൈവം നമ്മളെ ശക്തരാക്കട്ടെ. നമ്മെ അടിമപ്പെടുത്തുന്ന എല്ലാ ഭീകരമായിട്ടുള്ള രൂപങ്ങളും നാം സ്വതന്ത്രമാക്കി വീണ്ടെടുപ്പിന്റെ വലിയ ശബ്ദവും രക്ഷയുടെ സമൃദ്ധിയും തന്റെ നിത്യതയുടെ ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തിലേക്കുള്ള സ്വാഗതവും അനുഭവിക്കുന്ന ഒരു ജാതിയായി അതിനെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ കൽപ്പുള്ളവരായി മാർത്തോമാ ശ്ലീഹായുടെ അശുശ്രൂഷ തുടർന്ന് നിർവഹിക്കുവാൻ പ്രാപ്തിയുള്ളവരായി നമ്മേവരെയും പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ. ഒരിക്കൽ കൂടി ഹൃദയമായിട്ടുള്ള ആശംസകള് പ്രാർത്ഥനകള് വിനയപൂർവ്വം സമർപ്പിക്കുന്നു. എന്നെയും ഇതിൽ പങ്കാളിയാക്കിയതില് അഭിനന്ദ തിരുമേനോടും ചുമലക്കാരോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു. ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ.
ശ്ലീ പരിശുദ്ധ ശ്ലീബായുടെ പ്രാധാന്യവും അത് നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ കവചമായി എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതും അഭിനയ തിരുമനസ്സുകൊണ്ട് നമ്മളെ ഉദ്ബോധിപ്പിച്ചു. ശാലിനി രാജ്ഞി ക്രിസ്തുവിന്റെ കുരിശ് കണ്ടെത്തുവാനെടുത്ത ത്യാഗം. നമ്മൾ ഈ കുരിശിന്റെ വഴി എന്നൊക്കെ പറയുന്ന കുരിശിന്റെ വഴി എന്നുള്ളത് എപ്പോഴാണ്? നമ്മൾ വെള്ളിയാഴ്ച കാതലിക്സിനോ? നമ്മളെ കുരിശിന്റെ വഴി ദുഃഖവെള്ളിയാഴ്ച. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കുരിശിന്റെ വഴി. അത് പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് കാൽവറിയിലേക്ക് കർത്താവ് പോകുന്ന ആ വഴിയെ വിയാ ഡോളറോസ കർത്താവിന്റെ ആ വഴിയ പീലാത്തോസിന്റെ അരമന മുതൽ ഉള്ള വഴിയാണ്. അതിനകത്ത് 14 സ്റ്റേഷൻസ് ഉണ്ടെന്ന 14 സ്റ്റേഷൻസ് ഉണ്ടെന്ന കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കല്. എന്നാൽ ദുഃഖവെള്ളിയാഴ്ചത്തെ നമ്മുടെ പ്രമീയൻ ചിത്രയൊക്കെ നോക്കിയാൽ അതിനകത്ത് 16 സ്റ്റേഷൻസ് ഉണ്ട്. പിലാത്തോസിന്റെ അരമന മുതൽ ഖബർ വരെ 16 സ്റ്റേഷൻസ് ആവും. അപ്പൊ ആ 16 സ്റ്റേഷൻസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അവിടെ നിന്ന് പാട്ട് പാടുമ്പം എന്റെ മകനെ നീ എവിടേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കന്യാമറിയാമിന്റെ വിലാപമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത് നിന്നുകൊണ്ട് ഇല്ലെന്ന് ഈ സ്റ്റേഷൻസിനെ യോജിപ്പിച്ചിട്ടുണ്ട്. 16 നിൽക്കുന്നില്ല കാര്യം, നമ്മൾ ആ പ്രൊസഷന്റെ ഇതിൽ അങ്ങനെ 16 നിൽക്കുന്നുള്ളൂ. പക്ഷെ അതിനെ അതാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. സത്യത്തിൽ കുരിശിന്റെ വഴി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു കാൽവറി പിലാത്തോസിന്റെ അരമനയിൽ നിന്ന് കാൽവറിയിലേക്ക് പോകുന്ന അതല്ല കുരിശിന്റെ വഴി എന്ന് പറഞ്ഞ സത്യം. ഇപ്പൊ തിരുമേനി പറഞ്ഞ പോലെ ഹേലനി രാജ്ഞി കർത്താവിന്റെ കുരിശ് കണ്ടെടുക്കാൻ ഉപയോഗിച്ച ആ വലിയ ത്യാഗം അതൊരു കുരിശിന്റെ വഴിയാണ്. അതിലൂടെ ആ കുരിശിന്റെ വഴിയിലൂടെ റോമാ സാമ്രാജ്യത്തെ മാത്രമല്ല ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സുവിശേഷവും കുരിശിന്റെ മഹത്വവും അറിയിക്കാൻ തക്ക വന്ന് കഴിയും. റോമാ സാമ്രാജ്യത്തിൽ മാത്രമല്ലല്ലോ കുരിശിന്റെ മഹത്വം പിന്നെ വെളിപ്പെട്ടത് ലോകം മുഴുവനാ. അപ്പൊ അതിലൂടെ അതാ സത്യത്തിൽ കുരിശിന്റെ വഴി എന്ന് പറയും. നമ്മൾ കുരിശിന്റെ വഴി എന്ന് പറയുന്നത് പീലാത്തോസിന്റെ അരമന മുതൽ കാൽവറി വരെയുള്ള ഒരു വഴിയാണെങ്കിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനും കുരിശിന്റെ മഹത്വം കാണിച്ചു കൊടുക്കുവാനും തിരഞ്ഞെടുക്കുന്ന എല്ലാ വഴികളും കുരിശിന്റെ വഴികൾ. ക്രിസ്തുവിന്റെ മഹത്വവും ക്രിസ്തുവിനെയും കുരിശിന്റെ മഹത്വവും കാണിച്ചു കൊടുക്കുവാൻ തക്ക വണ്ണം നാം തിരഞ്ഞെടുക്കുന്ന വഴികളെല്ലാം കുരിശിന്റെ വഴിയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു,
എന്നെ പിൻപറ്റുവാൻ എന്നെ പിൻപറ്റുവാനും എന്നെ കാണിച്ചു കൊടുക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരെല്ലാം കുരിശെടുത്ത്, അതാണ് കുരിശിന്റെ വഴി. എന്റെ കുരിശെടുത്തുകൊണ്ട് തന്നെ എനിക്ക് അതാണ് കുരിശിന്റെ വഴി എന്ന് പറയാം. ആ കുരിശിന്റെ വഴി ഞാൻ ആലോചിക്കായിരുന്നു. കന്യക മറിയാമിന്റെ ജീവിതം, കന്യക മറിയാമിന്റെ ജീവിതം എന്താ? അതൊരു കുരിശിന്റെ വഴിയാണ്, കുരിശിന്റെ വഴിയാണ്. ജെറുസലേമിൽ നിന്ന് ബേത്ലഹേമിലേക്ക് പോകുന്ന വഴിയുടെ ഏകദേശം മധ്യഭാഗത്ത് ഹെലനി രാജ്ഞി, നമുക്കറിയാമല്ലോ ഈ കുരിശ് കണ്ടെടുത്തതിന് ശേഷം റോമാ സാമ്രാജ്യം മുഴുവൻ അനേകം ദേവാലയ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദേവാലയങ്ങൾ പണിതു. പ്രത്യേകിച്ചും പാലസ്തീനിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ, യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എല്ലാ ഹെലനി രാജ്ഞിയുടെ താല്പര്യത്തിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ താല്പര്യത്തിൽ ദേവാലയങ്ങളുണ്ടായി. ദേവാലയങ്ങൾ ഉണ്ടായപ്പോ അതിലെ ഒരു പ്രധാനപ്പെട്ട ദേവാലയമാണ് ജെറുസലേമിൽ നിന്നും ബേത്ലഹേമിലേക്ക് പോകുന്ന വഴിയുടെ മധ്യഭാഗത്തായിട്ട് ഒരു ദേവാലയം ഹെലനി രാജ്ഞി പണിയിപ്പിച്ചു. അത് ഈ അടുത്ത സമയത്ത് അത് അത് മുസ്ലിം ഇൻവേഷന്റെ സമയത്ത് അത് തകർന്നുപോയി, തകർത്തുകള. മുസ്ലിം ഇൻവേഷന്റെ സമയത്ത് തകർത്തു കളഞ്ഞതിന്റെ അത് പിന്നെ ഇപ്പൊ ഈ അടുത്ത സമയത്ത് അത് കണ്ടുപിടിച്ചു. അത് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തി ആ ചർച്ച് കണ്ടുപിടിച്ചു. അപ്പൊ അത് 4-ാം നൂറ്റാണ്ടിൽ പണിത ദേവാലയമാണെന്നും പിന്നെ അതിന്റെ ചരിത്ര തെളിവുകളൊക്കെ അന്വേഷിച്ചു പോയപ്പോ ആ പള്ളി ഇപ്പൊ പറയുന്ന പേര് ഫസ്റ്റ് പാങ്ക് ചർച്ച് എന്ന, ഫസ്റ്റ് പാങ്ക് ചർച്ച് എന്ന് പറഞ്ഞാൽ കന്യാമറിയാമൻ ആദ്യം പ്രസവ വേദന അനുഭവിച്ച സ്ഥലം അവിടെ ഇരുന്നു. ആ സ്ഥലം കന്യാമറിയാമ ഈ ബേത്ലഹേമിലേക്ക് പോകുമ്പോ ഈ കഴുത്തിന്റെ മോളിൽ രണ്ടുപേരോട് പോകണല്ലോ, ഈജിപ്തിലേക്കല്ല ബേത്ലഹേമിലേക്ക് പോകുന്ന പ്രസവത്തിന് മുമ്പായിട്ട് പ്രസവ വേദന അനുഭവിച്ച സ്ഥലം, ആദ്യം പ്രസവ വേദന, ഫസ്റ്റ് പാങ്ക് ചർച്ച്. അപ്പോ അതിന് അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു എന്നാ പറയുന്നത്. അവിടെ ഒരു ഹെലനി രാജ്ഞി ഒരു ദേവാലയം, ആ ദേവാലയം ഇപ്പൊ അവിടെ പണിത, ഇപ്പം പുതുതായിട്ട് അത് പണിത് പണിതോണ്ടിരിക്കുക, അത് എക്സ്കവേഷൻ നടത്തി അത് എടുത്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഒരു 4 മൈലും കൂടുണ്ട് ജനനം നടന്ന സ്ഥലം. അപ്പൊ ഈ പ്രസവ വേദന തുടങ്ങി ഈ അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 മൈലൂടെ കഴിഞ്ഞൊരു ഒരു കാലിത്തൊഴുത്തിൽ പോയാണ് പ്രസവിച്ചത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇതിനു വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആലോചിച്ചു നോക്കി, ഒരു സ്ഥലത്തിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടിൽ വഴിയിൽ നിന്നു പ്രസവവേദനയായി പ്രസവിക്കണം. സത്യത്തിൽ കുരിശിന്റെ വഴി എന്താ? അതാണ് കുരിശിന്റെ വഴി. യേശുവിനെ ലോകത്തിന് നൽകാൻ തക്കവണ്ണം എടുക്കുന്ന എല്ലാ ത്യാഗവും അതാണ് കുരിശിന്റെ വഴി. കനിയമറിയാമിന്റെ ഈ യാത്ര അതുകൊണ്ട് ഞാൻ പറയുന്നു വിശ്വസിക്കുന്നു അത് അത് കുരിശിട്ട് വഴിയാണ്. ലോകത്തിന് ക്രിസ്തുവിനെ നൽകാൻ തക്കവണ്ണം, ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം കനിയമറിയാം എടുത്ത ആ ത്യാഗം, അല്ലെങ്കിൽ അങ്ങ് നസറേത്തിൽ നിന്ന് ഉള്ള യാത്ര, ആ യാത്ര കുരിശിന്റെ വഴിയാണ്. അങ്ങനെയുള്ള അവളുടെ എല്ലാ യാത്രകളും, അവളുടെ എല്ലാ യാത്രകളും ക്രിസ്തുവിനെ ലോകത്തിന് നൽകാൻ തക്കവണ്ണം എടുത്ത എല്ലാ യാത്രകളും നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും അവന്റെ ഓരോരുത്തരും അവനവന്റെ കുരിശെടുത്തന്റെ പിന്നാലെ അനുഗമിക്ക എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ആ ഉദ്ബോധനം എന്ന് പറയുന്നത് നമ്മെല്ലാവരോടാണല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാം ലോകത്തിന് ക്രിസ്തുവിനെ നൽകാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ സ്നേഹം നൽകാൻ തക്കവണ്ണം, യേശുവിനെ നൽകാൻ തക്കവണ്ണം, കുരിശിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നാം എടുക്കുന്ന എല്ലാ പടികളും എല്ലാ ചുവടുകളും എല്ലാ ത്യാഗങ്ങളും അത് കുരിശിന്റെ വഴിയാണ്. അതിന്റെ അത് അതാണ് സത്യത്തിൽ ശ്ലീബായുടെ ഈ കാലഘട്ടത്തിൽ, ശ്ലീബ പെരുന്നാൾ മുതൽ കുതശീത്വ വരെയുള്ള കാലഘട്ടത്തെ ശ്ലീബ കാലം എന്നാ പറയുന്നത്. ശ്ലീബായുടെ കാലത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ടുള്ളത്, ശ്ലീബായുടെ ഈ കാലത്തിൽ നമുക്ക്
ചിന്തിക്കാനായിട്ടുള്ളതും ലീവായുടെ കാലത്തിൽ നാം ചിന്തിക്കേണ്ടതുമായിട്ടുള്ള സംഗതികളാണ്. നാം ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. തിരുമേനി പ്രത്യേകമായിട്ട് ഈ ശ്ലീബായുടെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ് ശ്ലീബാ കാലത്തിന്റെ ചിന്ത എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസാനം പറഞ്ഞ എന്താണ് നിങ്ങൾ ഓർക്കുന്നു? പരിശുദ്ധ പരിമല തിരുമേനയുടെ ജീവിതമാണ്. പരിമല തിരുമേനയുടെ പെരുന്നാൾ ആഘോഷിക്കാൻ തക്കവണ്ണം സഭ മൊത്തമായിട്ട് ഒരുങ്ങുകയാണുള്ളത്. നവംബർ 1-2 പരിമലയിൽ മാത്രമല്ല, മലങ്കര സഭാ മക്കളുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാമല്ലോ നമ്മുടെ എല്ലാ പള്ളികളിലും പരിമല തിരുമേനയുടെ പെരുന്നാളുണ്ട്. അത് സെന്റ് ജോർജിന്റെ ദേവാലയമാണെങ്കിലും സെന്റ് ഗ്രിഗോറിയസിന്റെ ദേവാലയമാണെങ്കിലും സെന്റ് മേരിയുടെ ആണെങ്കിലും ആരുടെ നാമത്തിലുള്ള ദേവാലയമാണെങ്കിലും എല്ലാ പള്ളികളിലും പരിമല തിരുമേനയുടെ പെരുന്നാളുണ്ട്. മലങ്കര സഭ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന വലിയ പെരുന്നാളുകളിലൊന്നാണ് പരിമല തിരുമേനയുടെ. എന്താ പരിമല തിരുമേനയുടെ മഹത്വം? എന്താ തിരുമേനിയെ ഇങ്ങനെ ലോകം മുഴുവൻ ആദരിക്കുന്നതിന്റെ കാരണം എന്താ? ആ വിശുദ്ധന്റെ പെരുന്നാൾ ഇത്രയും ശ്രേഷ്ഠമാകാൻ കാര്യം എന്താ? ക്രിസ്തുവിന്റെ കുരിശെടുത്ത് അവന്റെ പിന്നാലെ അനുഗമിച്ചു എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കനിയമറിയാം തന്റെ ജീവിതയാത്ര അത് കുരിശിന്റെ വഴിയാക്കി തീർത്ത് ലോകത്തിനെ ക്രിസ്തുവിന് നൽകുവാൻ തക്കവണ്ണം ത്യാഗം സഹിച്ച് ജീവിച്ചപ്പോ അവളുടെ ജീവിതം അവളുടെ യാത്രയും ഒരു കുരിശിന്റെ വഴിയായിരുന്നു. അതുപോലെ തന്നെ മലങ്കരയിൽ ജീവിച്ച ത്യാഗം സഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ജീവിതം മുഴുവൻ ത്യാഗം സഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വഴി കണ്ടെത്തിയ മഹാപരിശുദ്ധനാണ് പരിമല തിരുമേനി. അതുകൊണ്ടാണ് തിരുമേനിയുടെ പെരുന്നാൾ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ഇത്ര ശ്രേഷ്ഠമായി തീരുന്നത്. തിരുമേനിയുടെ പെരുന്നാൾ ലോകം മുഴുവൻ ആദരിക്കുകയും അല്ലെങ്കിൽ അത് ബഹുമാനത്തോട് കാണുകയും ചെയ്യുന്നതിന്റെ കാരണം അതാണ്. ഞാൻ ഈ പള്ളികളിലൊക്കെ നിങ്ങളുടെ പള്ളികളിലൊക്കെ ഒന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കഥയായിരിക്കും ഈ കത്തോലിക്ക സഭ വിശുദ്ധനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു സെയിന്റ്. ഒരു കത്തോലിക്ക സഭയ്ക്ക് ഒരുപാട് സെയിന്റ് ഉണ്ടല്ലോ, അതിലെ ഒരു സെയിന്റാണ് ക്ലോവീസ് എന്ന് പറയുന്നത്. ക്ലോവീസ് ക്ലോവീസ് എന്ന് പറഞ്ഞൊരു സ്ഥലം നമുക്കിവിടെ അമേരിക്കയിലുണ്ട്, അതല്ല ക്ലോവീസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പക്ഷേ ഇതല്ല ഞാൻ അത്, ഇതൊരു സെയിന്റിന്റെ പേരായിരുന്നു ക്ലോവീസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പുറജാതിക്കാരനായ മനുഷ്യനായിരുന്നു. അപ്പോ പുറജാതിക്കാരനായ മനുഷ്യനായിരുന്ന അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ത്യാഗത്തെ പറ്റി ഒരു പ്രസംഗം കേട്ടു. സന്ദർഭവശാൽ ഒരു പ്രസംഗം കേട്ടു യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ത്യാഗത്തെ പറ്റി, ആ സ്നേഹത്തെ പറ്റി. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ അനുയായിയാകാൻ ആഗ്രഹിക്കുന്നവർ സഹിക്കേണ്ട ജീവിതത്തെ ജീവിത ചര്യകളെ പറ്റിയൊക്കെ ഉള്ള ഒരു പ്രസംഗം കേട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഈ മനുഷ്യനൊരു താല്പര്യം, ക്രിസ്ത്യാനിയായി തീർന്നു. അപ്പൊ ക്ലോവീസ് അടുത്തുള്ള കത്തോലിക്ക പള്ളി ചെന്നിട്ട് അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് യേശു ക്രിസ്തുവിന്റെ അനുയായിയാണ്, ക്രിസ്തുവിന്റെ അനുയായിയാകണം, അതുകൊണ്ട് എന്നെ അച്ഛൻ മാമോദി സമൂക്കി ക്രിസ്ത്യാനിയാക്കണം. അച്ഛാ അച്ഛനൊരു വേദപുസ്തകവും പ്രാർത്ഥന പുസ്തകമൊക്കെ കൊടുത്തു. പ്രാർത്ഥന പുസ്തകം കൊടുത്തിട്ട് അച്ഛൻ അവനോട് പറഞ്ഞു, നീ പോയി പഠിച്ചിട്ട് വരാം, നീ ഇത് പോയി പഠിച്ചിട്ട് വരാം. അപ്പൊ അവന് ഈ വേദപുസ്തകവും പ്രാർത്ഥന പുസ്തകമൊക്കെ ആയിട്ട് പോയി പോയി ഇരുന്ന് പഠിച്ചു. പഠിച്ച് ഒരു വർഷം എടുത്ത് ഇതെല്ലാം പഠിച്ചു തരാം. ഈ വേദപുസ്തകത്തിൽ ഒരുപാട് സമയമെടുക്കത്തില്ലേ പഠിക്കാൻ? തന്നെയല്ല ഒരുപാട് കൺഫ്യൂസിങ് ആണല്ലോ പലയിടത്തും. നമുക്ക് ഈ വിധവും അതും പഴയ നിയമത്തിലൊക്കെ ആണെങ്കിൽ ഇതും അതും ഇതും ഒക്കെ ഉണ്ട്, ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളതുകൊണ്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതങ്ങ് മടക്കി വെക്കും, നമ്മൾ വായിക്കണ്ടെന്ന് വെക്കും. പക്ഷെ അവനിതെല്ലാം പഠിച്ചു. അവൻ പഠിച്ചു വെച്ചിട്ട് അവൻ പഠിച്ച് ഒരു വർഷം എടുത്തു പഠിച്ചിട്ടെല്ലാം വന്നു. ക്ലോവീസ് തിരിച്ചു വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനെല്ലാം പഠിച്ചു, എനിക്ക് മാമോദി സമൂഹം. അപ്പൊ അച്ഛനും അവനോട് പഴയ പുതിയ വേദപുസ്തകത്തിലെ സംഭവങ്ങളൊക്കെ ചോദിച്ചു. എല്ലാത്തിനും എല്ലാം അവൻ പറഞ്ഞു, പ്രാർത്ഥന ചോദിച്ചു, എല്ലാം പറഞ്ഞു. അപ്പൊ അച്ഛൻ അവനോട് ഒരു ചോദ്യം അവസാനം ചോദിച്ചു, എടാ നീ ഈ കാൽവറിയിൽ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് നീ കാൽവറിയിൽ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യായിരുന്നു? യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് നീ കാൽവറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ചേച്ചി? അവൻ പറഞ്ഞു, ഞാന് ആ യഹൂദ നേതാക്കന്മാരെ റോമാ പടയാളികളെയും അടിച്ചോടിച്ച് യേശുവിനെ സംരക്ഷിച്ച് എന്റെ നാട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കുമായിരുന്നു. ഈ പാലസ്തീനിൽ നിൽക്കുമ്പോഴാണല്ലോ പ്രശ്നം, ക്രിസ്തുവിനെ യഹൂദന്മാർക്ക് പാലസ്തീനിൽ നിൽക്കുമ്പോഴാണല്ലോ പ്രശ്നം. അതുകൊണ്ടാ അത് വേണ്ട, ഞാൻ കൊണ്ടുപോയി എന്റെ നാട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കുമായിരുന്നു, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോ അച്ഛനത് കേട്ടിട്ട് അച്ഛൻ പുസ്തകമൊക്കെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒന്നുകൂടെ ഒക്കെ പോയി പഠിച്ചിട്ട് വരാം. അപ്പൊ അവൻ പോയി വീണ്ടും പഠിച്ചിട്ട് ആറുമാസം കഴിഞ്ഞപ്പോ വന്നു. ആറുമാസം കഴിഞ്ഞപ്പോ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ അതെല്ലാം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം ഒക്കെ പറഞ്ഞു. പഴയ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, എന്തുവാ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് നീ കാൽവറിയിൽ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യുമായിരുന്നു? അവൻ പറഞ്ഞു, ശത്രുവിനെയും സ്നേഹിക്കാനാണ് ക്രിസ്തു പഠിപ്പിച്ചത്, ശത്രുവിനെയും സ്നേഹിക്കാനാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ അവരോട് അനുനയത്തിൽ ഇടപെട്ട്, അവരോട് സ്നേഹത്തിൽ ആ മനുഷ്യരോട് ഇടപെട്ട് ക്രിസ്തുവിനെ ഞാൻ അവരുടെ പക്കൽ നിന്നും വാങ്ങി ഞാൻ എന്റെ നാട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കുമായിരുന്നു, ക്രിസ്തുവിനെ സംരക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ അച്ഛൻ വീണ്ടും പുസ്തകം തിരിച്ചു, പുസ്തകമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒന്നുകൂടെ പോയി പഠിക്കാം. അപ്പോ അവൻ വീണ്ടും പോയി പഠിച്ച് ആറുമാസം കഴിഞ്ഞ് വീണ്ടും വന്നു. അവൻ വന്നപ്പോ അവനോട് ഇതെല്ലാം ചോദിച്ചു, പഴയ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ചോദ്യം എന്താ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് നീ കാൽവറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവൻ പറഞ്ഞു, ക്രൂശിന്റെ ഒരു ഭാഗത്തായിട്ട് എന്നെയും കൂടി ക്രൂശിക്കുവാൻ ഞാൻ ആ റോമാ പടയാളികളോട് ആവശ്യപ്പെടുമായിരുന്നു. അപ്പോ അച്ഛനവനെ മാമൂദീസ മുക്കി ക്രിസ്ത്യാനിയാക്കി അവൻ കത്തോലിക്ക സഭയിൽ വിശുദ്ധനായിട്ട് അറിയപ്പെട്ടു. സത്യത്തിൽ ക്രിസ്ത്യാനിയുടെ ജീവിതം കുരിശുമായിട്ടുള്ള ജീവിതം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. യേശുവിനോടൊപ്പം കുരിശ് പേറിക്കൊണ്ട്, ക്രിസ്തുവിന്റെ കുരിശും പേറിക്കൊണ്ട് ക്രിസ്തുവിനോട് കൂടിയുള്ള ഒരു ജീവിതം, അങ്ങനെയാണ്, അതാണ് ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. ആ കുരിശിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാനും തക്കവണ്ണം സാധിക്കും. ഈ ശ്ലീബാ കാലത്തിൽ, സത്യത്തിൽ ഈ ശ്ലീബാ കാലഘട്ടത്തിൽ ശ്ലീബായെ പറ്റിയുള്ള, അല്ലെങ്കിൽ കുരിശിനെ പറ്റിയുള്ള കുരിശിന്റെ ചിന്തകൾ മനസ്സിൽ ധ്യാനിക്കുവാനും ആ കുരിശിന്റെ മഹത്വം ഉൾക്കൊള്ളുവാനും, നാം എങ്ങനെയാണ് കുരിശെടുത്ത്, ത്യാഗത്തിന്റെ കുരിശെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനും ഒക്കെ സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. ത്യാഗം എന്നുള്ളത് ഇന്ന് പ്രത്യേകിച്ച് നമ്മളിപ്പോ അമേരിക്കയിൽ താമസിക്കുന്നവർക്ക് ത്യാഗം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? എപ്പോഴും ത്യാഗം, അത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ലൈഫ് ഓഫ് സംബഡി എൽസ് അല്ലേ. ത്യാഗം വരുന്നത് എപ്പോഴും, ത്യജിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിലോ നമ്മുടെ ഫാമിലി ലൈഫിനുള്ളിലോ അങ്ങനെയുള്ള ആ ലൈഫിന്റെ കോണ്ടെക്സ്റ്റിലെ ഉള്ളൂ ത്യാഗത്തിന് പ്രസക്തി. ത്യാഗത്തിന് പ്രസക്തി അങ്ങനെയുള്ളൂ. അല്ല, ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫുമായിട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ ത്യാഗത്തിന് പ്രസക്തി ഇല്ലല്ലോ. ത്യാഗം എന്നുള്ള വാക്കിന് അർത്ഥമില്ല, അവിടെ ത്യാഗം ഇല്ല, ത്യാഗം എന്നുള്ളത് സംഗതി ഇല്ലല്ലോ അല്ലല്ലോ അല്ലേ. അല്ലെങ്കിൽ ത്യാഗം സഹിക്കുന്നത് നമ്മുടേതായ സംഗതിയാണെങ്കിൽ ത്യാഗം നമ്മൾ സഹിക്കുന്നത് നമ്മുടെ മറ്റെന്തെങ്കിലും ഒരു ബെറ്റർ പൊസിഷന് വേണ്ടിയോ ബെറ്റർ തിങ്ങിന് വേണ്ടിയോ നമ്മൾ വേറെന്തെങ്കിലും, അത് ത്യാഗമല്ലല്ലോ. ത്യാഗം എന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി, അതുകൊണ്ട് കമ്മ്യൂണിറ്റി ആസ്പെക്റ്റിലേയും അല്ലെങ്കിൽ ഫാമിലി കോണ്ടെക്സ്റ്റിലുമേ ഉള്ളൂ ത്യാഗം എന്നുള്ള വാക്ക് അർത്ഥവും പ്രസക്തി. അപ്പൊ നമ്മൾ ഈ അമേരിക്കയിലായിരിക്കും നമുക്ക് ഇവിടെ കൂടുതൽ പ്രാധാന്യമുള്ളത് എന്താ, ഇൻഡിവിജ്വലിസം അല്ലെ അമേരിക്കയുടെ. അത് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമാകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇവിടെ ഒരു വ്യക്തിയുടെ ഈ എല്ലാ മേഖലകളിലും ഈ ഇന്നത്തെ വിഷയം കുടുംബജീവിതത്തിലാണെങ്കിലും അത് പള്ളിയിൽ ഉള്ളവരുമായി ബന്ധപ്പെട്ടാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണെങ്കിലും ഈ എല്ലാ വിഷയങ്ങളുടെയും കാരണം നമുക്ക് ത്യാഗം സഹിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ത്യാഗം സഹിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എല്ലാ എല്ലാ എല്ലായിടങ്ങളിലുമുള്ള വിഷയങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് അമേരിക്കയിൽ നമ്മൾ പറയുമ്പോൾ, അമേരിക്കയിൽ നാം ഇത് സംസാരിക്കുമ്പോൾ ഇത് ഇത് മനസ്സിലാക്കിയെടുക്കാൻ വലിയ പാടാണ് അല്ലേ? കാര്യം നമുക്കിവിടെ ഈ ഈ പൗരസ്ത്യ സംസ്കാരത്തിലും പാശ്ചാത്യ സംസ്കാരവും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇതാണ്. പക്ഷെ ഇന്ന് നാട്ടിലുമൊക്കെ ഈ ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യങ്ങൾക്ക് പൗരസ്ത്യ സംസ്കാരത്തിൽ പോലും നമ്മുടെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ അതിപ്രസരം ഇന്ന് വലിയ വലിയ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള, അതിപ്പോ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും അത് കാണാം. എല്ലാവരും വാശിയാണ്. നമ്മുടെ ഈ പള്ളികളിലൊക്കെ ഉള്ള വിഷയത്തിന്റെ കാര്യം എന്താ, ഒരാള് ഒന്ന് മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു സംഗതി ഒന്ന് അവതരിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ആശയം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഓ എന്തൊക്കെ ബഹളങ്ങളാണ് കാട്ടിക്കിട്ടും. ഏത് എക്സ്ട്രീം പോകും, അതാണല്ലോ നമ്മുടെ എല്ലാ വിഷയം. ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ അത് ഒരു അവരുടെ അയാളുടെ വ്യക്തിപരമായ നേട്ടങ്ങളോ ഒന്നുമുള്ള വിഷയങ്ങളല്ല, പറഞ്ഞു പോയ ഒരു ആശയം മാത്രമാണ്, പറഞ്ഞു പോയ ഒരു കാര്യം. അല്ലാതെ അത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൂടാവുമ്പോ പിന്നെ പിന്നെ വലിയ വിഷയങ്ങളാണ്. നമുക്ക് ഒരു പറഞ്ഞു പോയ ഒരു കാര്യം തന്നെ, ഒരാശയം അത് വായിൽ നിന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ വീഴാതിരുന്നാൽ ഭാഗ്യം എന്നുള്ള ഇതിലാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരാളത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാൻ വേണ്ടി പിന്നെ ഏത് എക്സ്ട്രീമും പോകും. അപ്പൊ അങ്ങനെ പോകുന്നതുകൊണ്ടാണ് സ്വാർത്ഥത, ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന ഇവിടെയാണ്. അതാണല്ലോ നമുക്കിവിടെ ഉള്ള എല്ലാ വിഷയങ്ങളുടെയും, കാരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാർത്ഥപരമായ താല്പര്യങ്ങളും ചിന്തകളും അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള അവരുടെ മത്സരങ്ങൾ അതിശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ക്രിസ്തു ഈ ത്യാഗത്തിന്റെ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്, കുരിശിന്റെ വഴി നമ്മെ പഠിപ്പിക്കുന്നത്, ത്യാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് കന്യാമറിയാമിന്റെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ, ഈ അമ്മ ഈ കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് വളർത്തിയതുകൊണ്ട് ഈ ത്യാഗം എല്ലാം സഹിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? നമ്മൾ ഈ പറയുന്ന നിങ്ങൾ ഇങ്ങ് പറയുന്ന എന്തെങ്കിലും ഒരമ്മ കുഞ്ഞിനെ വളർത്തുമ്പോൾ ഉള്ള കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഈ കുരിശ് മരിക്കുന്നവരെ ഈ അമ്മയ്ക്ക് എന്താ കിട്ടി? അല്ലേ? പക്ഷെ ഇന്ന് ഈ അമ്മ ലോകത്ത് ഏറ്റവും കൂടുതൽ അമ്മ അമ്മ എന്ന് പറയുമ്പോ ഇന്ന് ലോകം കാണുന്നത് കന്യാമറിയാമിനെ. അതുകൊണ്ട് കുരിശെടുത്ത് എന്റെ പിന്നാലെ വരിക എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന്റെ അതിന്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. അപ്പൊ ഇന്ന് ഈ ഒരു നല്ല ചിന്ത ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് അവസരമൊരുക്കിത്തുന്ന അഫി നേതൃമേനയോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
പാഠപുസ്തകത്തിലെ മറപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനങ്ങൾ, പേജ് 235. എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരുന്നു എന്നുറങ്ങുന്ന അനുതാപത്തിന്റെ ഗീതം ചേർന്നതാണ്.
എന്നോടയോനെ കണ്ണാണി പോൽ കാത്തിടണമേ, നിന്നിറകാലെ മറച്ചുവരി നിന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ. എന്നാധരങ്ങൾ നീ പവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ദൈവാ ഉള്ള വിചാരമുദിക്കരുതേ കർത്ത. ഗൽഹിക നേട്ടോ നിന്നെ സമ്പാദിപ്പാനും നിന്നെ ഈ ലോകോ നിരസിപ്പാനും കൃപ ചെയ്യുക എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ എന്നെ നിനക്കു സുഗന്ധമദ അർപ്പിപ്പാനും കൃപ ചെയ്യുക എന്നാഥ നിൻ തിരുമുമ്പിൽ ആത്മശരീര മനസ്സുകളെ ശോഭകലർന്ന വിളക്കുകള ഞാൻ ഗതി പാറകണമേ ആത്മശരീര മനസ്സുകള എന്നോട് തിരുമുൾക്കാഴ്ചകളെ സുദാശ്വാസ പ്രദനെ അൻപോടു കൈ കൊണ്ടിടണമേ സ്വർഗ സവിതാവേ എന്നിൽ മാനസ ശുദ്ധി വരുത്തണമേ ദൈവസുധ നീ എന്നാത്മാ ഭിന്നു വിശുദ്ധി വരുത്തണമേ ആശ്വാസ പ്രദനാകുന്ന പരിശുദ്ധാത്മാവേ ദേവമശേഷം കൃപയാലേ പരിപാവനമാക്കിടണമേ അന്ത്യദിനത്തിൽ നാദാനി സന്തോഷിപ്പിക്കണമെന്നെ ആത്മശരീര മനസ്സുകൾ നീ തുരിപാടുന്നോ കനിയണമേ.
പ്രാർത്ഥനയിലുള്ള പേരുകളായി കേട്ട് വായിക്കുന്നത് ഫ്ലോറിഡയിലുള്ള തോമസ് അന്നമ്മ, ഡാലസിന് ദില്ലി അലക്സിയോ, സാധാരണ നമ്മൾ നിരന്തരം ഓർക്കാറുള്ള രാജി, ആലീസ്, എലിസബത്ത്, ക്യാൻസറിന്റേതായ ചികിത്സയിൽ കൂടി കടന്നു പോകുന്നു. ഏക ദിവസം അവർക്ക് പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം തന്നെ ഡാനിയൽ എന്ന് പറയുന്ന മകനെ ഓർക്കാം, രൂപേനെ അവർക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള തീവർഗീസിന്റെ സഹോദരി കഴിഞ്ഞ ദിവസം തീവസന്ധിയിലേക്ക് യാത്രയായി. ആ പ്രിയപ്പെട്ട ദാസിയുടെ ആത്മാവിന് നിശ്ചിശാന്തി ഉണ്ടാകുവാനും കുടുംബം പ്രയാസം കുടുംബത്തിന് ആശ്വാസം ചെയ്യുന്ന അതുപോലെയായിട്ട് പ്രാർത്ഥിക്കാം. മറ്റു ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ അവർക്ക് തന്നെ പ്രാർത്ഥിക്കാം.
ബാറക്മോർ സർവാധിപതിയും പരിശുദ്ധനുമാകുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ കൂടി വരുവനാ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ബുധനാഴ്ച നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞങ്ങൾക്ക് നിന്നെ പാടി സ്തുതിക്കുവാൻ, നിന്റെ വചനങ്ങളെ കേൾക്കുവാൻ ഞങ്ങൾക്കൊരു അവസരം തന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ നിന്റെ കീർത്തനങ്ങളെ പാടുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദിയോടെ വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 6 വർഷക്കാലം കർത്താവേ ഈ പ്രാർത്ഥന തുടർന്നു നടത്തുവാൻ തക്കോണം ഞങ്ങളെ സഹായിച്ച വൻകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. അനേക ഹൃദയങ്ങളിൽ ദൈവമേ അവിടുന്ന് നീ കടന്നു വന്ന് അവർക്ക് ആശ്വാസവും സമാധാനം ഇതിലൂടെ നൽകിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനേക രോഗികൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരമായി അവിടുന്ന് സൗഖ്യം കൊടുത്തതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത് ശ്രവിച്ച, ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളെ ദാത്രി സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ആഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ നീ തന്ന കൃപയ്ക്കായി വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, പലവിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും കർത്താവേ പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെയും കടന്നു വന്നപ്പോഴും ദൈവമേ നീ ഞങ്ങളെ അവിടുന്ന് താങ്ങി വഴി നടത്തിയതിനകത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേക പ്രിയപ്പെട്ടവർ രോഗത്തിലും പ്രയാസത്തിലുമായിട്ട് കഴിയുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഇവിടെ പ്രത്യേകമായിട്ട് പേര് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധി സമർപ്പിക്കുന്നു. ദൈവമേ, രോഗികൾക്ക് നല്ല വൈദ്യനിയാകുന്നുവല്ലോ. നിന്റെ സൗഖ്യമാക്കുന്ന കരം തൊട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ ഏതേത് ഭാഗങ്ങളിലാണ് പ്രയാസം അനുഭവിക്കുന്നതൊക്കെയും കർത്താവിന്റെ അത്ഭുതമേറിയ കരം തൊട്ട് അവിടെ നിന്ന് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട് മകനെ മകളെ എന്ന് അർളിച്ചത് കർത്താവെ, നിന്റെ എമ്പമേറിയ സ്വരം കേൾക്കുവാൻ എന്റെ മക്കളെ അവിടെ നിന്ന് ഈ സമയം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയില് ഭവനങ്ങളിലൊക്കെ കഴിയുന്ന എല്ലാ മക്കളെയും അവിടുന്ന് നീ ആശ്വസിപ്പിക്കണമേ, സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമേ, അവിടുന്ന് എന്റെ മക്കളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ തന്നെ രോഗികളായിട്ടുള്ളവരുണ്ട് കർത്താവെ, അവിടുന്ന് നീ സമാധാനവും ആശ്വാസവും സൗഖ്യവും തന്നെ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിൽ കർത്താവെ അനേകർ കഴിയുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, നാട്ടില് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായി കടന്നുപോയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവരായ ഇവിടെ നിന്നും നാട്ടിലേക്ക് യാത്രയായിരിക്കുന്ന എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന കൃപയും ദൈവമേ അവിടുന്ന് സമാധാനം നൽകി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലും പ്രയാസത്തിലിരിക്കുന്നവർക്കൊക്കെ ആശ്വാസം നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആവശ്യമായ ബുദ്ധിയും ശക്തിയും കൃപകളും നൽകി അവിടുന്ന് നീ നന്നായി പഠിക്കുവാൻ തക്ക സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേയും വിധങ്ങളായ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തക്കതായ ജോലിയൊക്കെ നൽകി എന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയൊക്കെ ലഭിച്ച് കർത്താവെ വിവാഹപ്രായം വെച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ കർത്താവെ, എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, അവർക്കൊക്കെ തക്കതായ തുണയെ കണ്ടെത്തി സന്തോഷപ്രദമായ ജീവിതം നയിക്കുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിരാശകളെയൊക്കെ മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സന്തോഷത്തിലും സമാധാനത്തിലൂടെ ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ തലങ്ങളിൽ കർത്താവെ പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങളെല്ലാവർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കർത്താവെ പ്രിയപ്പെട്ട ഒരുപാട് വേർപിരിഞ്ഞു കഴിയുന്ന അനേകരുണ്ടല്ലോ കർത്താവെ, അവിടുന്ന് നീ ഇടപെട്ട് നിന്റെ കൃപ കൊണ്ട് നിറച്ച് നിന്റെ മക്കളെ ശക്തീകരിച്ച് സമാധാനത്തിന്റെ പാതയിൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ കൈവിടുകയിലോ ഉപേക്ഷിക്കുകയിലോ നിങ്ങളോട് കൂടെ ഇരിക്കും. എന്റെ ബലമുള്ള ഭുജത്താൽ താങ്ങും നർളിച്ചത് ദൈവമേ, നിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് തലോടി അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ കുടുംബജീവിതത്തില് കുഞ്ഞുങ്ങളില്ലാതെ വലിയുന്ന ദമ്പതികളെ എല്ലാം ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ അനുഗ്രഹീത സന്താനങ്ങളെ അവിടെ നൽകി ദൈവത്തിന്റെ സ്നേഹം അറ്റുപോയിട്ടില്ല എന്ന് ഭൂമിയിലുള്ളവർ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭവനമില്ലാതെയും മറ്റ് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന എല്ലാവർക്കും ദൈവമേ അവിടുന്ന് നീ സഹായം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തെ മുഴുവൻ അന്തരീക്ഷം സമർപ്പിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളിലൊക്കെ നടത്തിയ എല്ലാ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നോളം കൂടെ സഹായിച്ച് ദൈവമേ തുടർന്ന് അവിടുന്ന് നന്മയിലേക്കും ദൈവം ദൈവിക മഹത്വത്തിലേക്കും നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്ന അഭിനന്ദ ത്രിവേണിയും തുടർന്ന് എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിന്റെ കേന്ദ്രത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന ദേവാലയത്തിന്റെ പണിയൊക്കെയും ആരംഭിച്ചിരിക്കുകയാണല്ലോ കർത്താവെ, അത് ഏറ്റവും അനുഗ്രഹകരമായിട്ട് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം എല്ലാ തടസ്സങ്ങളെയും മാറ്റി ഏറ്റവും അനുഗ്രഹകരമായിട്ട് അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളോടൊന്ന് ദൈവവചനം സംസാരിച്ച അഭിനന്ദിത്തെ പിതാക്കന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിലും കരുണയിലും സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വസിക്കുന്ന ഭവനങ്ങളാക്കി തീർത്തി ഞങ്ങൾ ഓരോരുത്തരും ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ജീവിപ്പാൻ്റെ ഗുണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ബാബാ ത്രിവേണി എല്ലാ തിരുമേനിമാരെയും അനുഗ്രഹിക്കണം. എല്ലാ ഭദ്രാസനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സുവിശേഷ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്ന് സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ടെലിഫോൺ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാ മക്കളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വീണ്ടും ഞങ്ങൾ അടുത്ത ആഴ്ചയിൽ ഒന്നിച്ചു കൂടുന്നു വരെയും അവിടെ ഇവിടെയായി ഞങ്ങളെ സുരക്ഷിതമായിട്ട് കാത്തുകൊള്ളുമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ നിന്ന എല്ലാ കൃപകൾക്കായി നന്ദിയുടെ സ്തോത്രം പ്രാർത്ഥനയുടെ ആസ്വദിക്കുന്ന സ്തോത്രം ചെയ്യുന്ന നിനക്ക് എന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും എന്നൊന്ന് സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറുഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് ഇതിന്റെ മക്കളെല്ലാവരോട് ഞങ്ങൾ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്നതും ആശുപത്രിയിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും അറിയണമേ.
എല്ലാവരോടും നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അറുപത്തേ വർഷം ഇത്രത്തോളം നടത്തിയ ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. സജീവമായി നേർത്തൽകുന്ന ഭദ്രാസനവസ്ഥാപൂർണത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ അപേക്ഷ സ്വീകരിച്ച് കുറച്ച് സമയത്ത് വന്ന് നല്ലൊരു രൂപ വന്ന് നമ്മളെ അനുഗ്രഹിച്ച അഭിനയ പൂർവ്വത്തിനുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സുപ്രോട്ടിക്കുന്നവരെ അറിയിക്കുന്നു. എല്ലാ വൈദികരെയും വീണ്ടും ഉറക്കെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് എല്ലാ ദൈവമക്കളെ വീണ്ടും ദൈവകാര്യങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. എന്റെ അസോസിയേറ്റീവ് എടുക്കുന്ന മനോജ്, അതുപോലെ സെക്രട്ടറി രാജൻ, ബൈബിൾ വായിച്ച മോഹൻ, ഞങ്ങൾ ഇവരെയൊക്കെ വീണ്ടും ഉറക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവമേവരെ മാറ്റി അനുഗ്രഹിക്കട്ടെ. നന്ദി.
എന്നോട് ഷോർട്ടായിരിക്കാം.